പാഠം ഒന്ന്. സഭ സ്വഭാവത്താലെ പ്രേഷിത. ഉദ്ധാനത്തിന് ശേഷം 11 ശിഷ്യന്മാരും ഈശോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഗലീലയിലെ മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളിച്ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായി 28 അധ്യായം 18-20 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ കൽപ്പന. പെസഹ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ഈശോ പറഞ്ഞു: എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. 1 കൊരിന്ത്യോസ് 11:24 വാക്യം. ഓർമ്മ ആചരിക്കാനുള്ള കൽപ്പന നൽകിയ ഈശോ തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കാനുള്ള കൽപ്പനയും നൽകിയത്. സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മർക്കോസ് 16:15 വാക്യം. ഈശോ സ്ലീഹന്മാർ വഴി സഭയെ ഭരമേൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ദൈവത്തിന് പരമമായ ആരാധന അർപ്പിക്കുകയും ദൈവാനുഭവം നേടുകയും ചെയ്യുന്ന സഭയ്ക്ക് ഈ അനുഭവം പ്രഘോഷിക്കാതിരിക്കാനാവില്ല. സഭയുടെ ദൈവാനുഭവത്തിലും സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിലും പങ്കുപറ്റുമ്പോഴാണ് സഭാമക്കളുടെ വിശ്വാസം സാർത്ഥകമാകുന്നത്. പ്രവർത്തനം 1. ഈശോ ശിഷ്യന്മാർക്ക് പ്രേഷിത ദൗത്യം കൈമാറുന്ന സുവിശേഷ ഭാഗങ്ങൾ കണ്ടുപിടിച്ച് അവയുടെ സന്ദേശം ചർച്ച ചെയ്യുക. പിതാവ് പുത്രനെ അയക്കുന്നു. ദൈവത്തിൻ്റെ വചനം മാംസരൂപം ധരിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ പിറന്നു. ഇത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയായിരുന്നു. യോഹന്നാൻ സ്ലീഹ പറയുന്നത് പോലെ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. വിശുദ്ധ യോഹന്നാൻ 3:16-17 വരെ വാക്യങ്ങൾ. പുത്രൻ വഴി അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും. കൊളോസോസ് 1:13 വാക്യം. അവനിൽ ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുന്നതിനും വേണ്ടി. 2 കൊരിന്ത്യോസ് 5:19 വാക്യം. പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരുന്നു പുത്രൻ്റെ പ്രേഷിത ദൗത്യം. വിശുദ്ധ യോഹന്നാൻ 5:30 വാക്യം. ഈശോ പ്രഥമ പ്രേഷിതൻ. ദൈവപിതാവിൻ്റെ സുവിശേഷമാണ് ഈശോ. എല്ലാ പ്രേഷിത ദൗത്യങ്ങളുടെയും ആരംഭം പുത്രൻ്റെ ലോകത്തിലേക്കുള്ള ഐക്യപ്പെടലാണ്. ഈശോ തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രഥമ വക്താവ്. സുവിശേഷ പ്രഘോഷണം ഇന്ന് പിതാവിൻ്റെ സ്നേഹവും കരുണയും തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തിയ അവിടുന്ന് തന്നെയാണ് സുവിശേഷത്തിൻ്റെ പരമോന്നത വക്താവും ആദ്യത്തെ പ്രേഷിതനും. അയക്കുക എന്നർത്ഥം വരുന്ന മീത്തരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് മിഷൻ, മിഷനറി എന്നീ വാക്കുകളുടെ ഉത്ഭവം. മിഷൻ എന്ന പദം അയക്കപ്പെട്ടവൻ്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. മിഷനറി എന്നാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. പ്രഥമ പ്രേഷിതനായ ഈശോ നസ്രത്തിലെ സിനഗോഗിൽ വച്ച് തൻ്റെ പ്രേഷിത ദൗത്യം പ്രഖ്യാപിച്ചു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷമറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്ക 4:18-19 വരെ വാക്യങ്ങൾ. തൻ്റെ ദൗത്യം ലോകത്തിൻ്റെ രക്ഷയാണെന്നും രക്ഷയുടെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഈശോ പ്രഖ്യാപിച്ചു. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. വിശുദ്ധ ലൂക്ക 4:21 ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ വന്നതെന്ന് ഈശോ മറ്റൊരവസരത്തിലും വ്യക്തമാക്കുന്നുണ്ട്. മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക 4:43. ഈശോയുടെ സന്ദേശം മനുഷ്യരക്ഷയെയും ദൈവരാജ്യത്തെയും കുറിച്ചായിരുന്നു. അതിനായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഊന്നിയ ഒരു പുതിയ ജീവിത ശൈലിയാണ് അവിടുന്ന് സ്വീകരിച്ചതും പ്രഘോഷിച്ചതും. തൻ്റെ ജനനം, ജീവിതം, പ്രബോധനം, അത്ഭുതങ്ങൾ, പീഡാനുഭവം, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവ വഴിയാണ് ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയത്. പ്രവർത്തനം 2. ഈശോ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ്. ഈ ആശയം വ്യക്തമാക്കുന്ന 2 തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. പരിശുദ്ധാത്മാവിന്റെ പ്രേഷിതത്വം. ഈശോ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ മനുഷ്യരെ സഹായിക്കുന്നതിനായി ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. അവിടുന്ന് സഭയിൽ വസിക്കുകയും സഭയെ സജീവമാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഈശോ തന്റെ പരസ്യ ജീവിതം തുടങ്ങുന്നത്. വിശുദ്ധ മത്തായി 3:17. പ്രാർത്ഥിക്കുന്നതിനായി അവിടുത്തെ മരുഭൂമിയിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈശോ തന്റെ ശിഷ്യരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന അവസരത്തിൽ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. വിശുദ്ധ ലൂക്ക 24:49. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നപ്പോൾ അവർ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ശക്തി ആർജിച്ചു. ഉടൻ തന്നെ പത്രോ സ്ലീഹ എഴുന്നേറ്റ് രക്ഷകനായ ഈശോയെ പ്രഘോഷിച്ചു. അതിൻ്റെ ഫലമായി 3000 പേർ ഈശോയുടെ നാമത്തിൽ സ്നാനമേറ്റു. അങ്ങനെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സുവിശേഷം ശ്രവിക്കുന്നവരെ അത് സ്വീകരിക്കാൻ സന്നദ്ധരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷം എല്ലാ സംസ്കാരങ്ങളിലും ജനതകളിലും സ്വീകരിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ വളർത്തുകയും ഈശോയുടെ പഠനങ്ങളിൽ അവളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, സഭയുടെ പ്രേഷിത സ്വഭാവത്തിന് അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്. 2 കൗൺസിൽ പ്രഖ്യാപിക്കുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രേഷിതത്വത്തിൽ നിന്നാണ് സഭയുടെ ഉത്ഭവം. സഭ മിശിഹായാൽ ഐക്യപ്പെട്ടവൾ. ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശവുമായി ഈശോ വന്നു. തൻ്റെ ജനനം, ജീവിതം, പീഡാസഹനം, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവ വഴി ലോകത്തിൻ്റെ രക്ഷ അവിടുന്ന് സാധിച്ചു. ഈശോ മിശിഹായുടെ തുടർച്ചയാണ് സഭ. ഈശോയുടെ ദൗത്യമാണ് സഭയ്ക്ക് ലോകത്തിൽ തുടരുവാനുള്ളത്. അതിനായിട്ടാണ് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്നതും അയക്കപ്പെട്ടിരിക്കുന്നതും. ഈശോ ശിഷ്യരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 20:21. ഈശോയിൽ നിന്ന് ഈ ദൗത്യം സ്വീകരിച്ച സഭ അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ച് മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുന്നു. അതിനാൽ സഭ സാർവത്രിക രക്ഷയുടെ കൂദാശയാണ്. പ്രേഷിതയായ സഭ. പിതാവായ ദൈവത്താൽ മിശിഹ അയക്കപ്പെട്ടതുപോലെ മിശിഹായാൽ അയക്കപ്പെട്ടവളാണ് സഭ. സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക, അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, അവിടുത്തെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക എന്നിവയായിരുന്നു ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ. വിശുദ്ധ മത്തായി 28:18-20 തിരുവചനങ്ങൾ. സുവിശേഷ പ്രഘോഷണവും ജ്ഞാനസ്നാനവും പാപമോചനവും വിശുദ്ധ കുർബാനയും വഴി ലോക ജനതകളെ വിശുദ്ധീകരിച്ച് ഒരു ഗണമായി നയിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കുക എന്നത് സഭയുടെ വിളിയും കടമയുമാണ്. ഈശോയുടെ തന്നെ ദൗത്യത്തിൽ പങ്കുചേരുന്നതിനാൽ സഭയുടെ സ്വഭാവം പ്രേഷിതയായിരിക്കുക എന്നതാണ്. മിശിഹായുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ പ്രചോദിതയായി സഭ ഈ ദൗത്യം തുടരുന്നു. അവളുടെ പ്രബോധനങ്ങളും കൂദാശകളും കൃപാവരത്തിന്റെ മറ്റു മാർഗങ്ങളും ജീവിത മാതൃകയും വഴി വിശ്വാസത്തിലേക്കും മിശിഹായുടെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും അവൾ ജനപദങ്ങളെ നയിക്കുന്നു. മിശിഹായെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനതകളോടും സമൂഹങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെയാണ് മിഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെയും ലോകത്തിലും ചരിത്രത്തിലുമുള്ള അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും പ്രഘോഷണമാണ് പ്രേഷിത പ്രവർത്തനം. സഭയുടെ ശുശ്രൂഷകളുടെ എല്ലാം ലക്ഷ്യം ഈ പ്രഘോഷണം തന്നെയാണ്. അതിനാൽ വ്യാപകമായ അർത്ഥത്തിൽ സഭയുടെ എല്ലാ ശുശ്രൂഷകളും പ്രേഷിത പ്രവർത്തനമാണ്. എല്ലാവരും പ്രേഷിതർ. സഭ സ്വഭാവത്താലെ പ്രേഷിതയായതിനാൽ ദൈവജനം മുഴുവനും പ്രേഷിതരാണ്. മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുവാനുള്ള സഭയുടെ ധർമ്മം നിറവേറ്റപ്പെടുന്നത് സഭാമക്കളിലൂടെയാണ്. മാമോദീസായും തൈലാഭിഷേകവും വഴി ഓരോ വിശ്വാസിയും ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ ദൗത്യബോധം തന്നിൽ ശക്തമായപ്പോൾ പൗലോസ്ലിഹ പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യർ 9:16. ഈ ബോധ്യത്താൽ നിറഞ്ഞ് സഭാമക്കൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിതവും പ്രവർത്തനവും വഴി സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുമ്പോൾ സഭയുടെ സാന്നിധ്യം ലോകത്തിന് രക്ഷാകരമാകും. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു സ്നേഹക്കൂട്ടായ്മയായി ജീവിച്ചുകൊണ്ടും സഭ തൻ്റെ പ്രേഷിത ദൗത്യം നിർവഹിക്കുന്നു. ഈശോമിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പദ്ധതിയുടെ പ്രേഷിതയായ സഭയുടെ മക്കളായ നമുക്കും മാമോദീസായും തൈലാഭിഷേകവും വഴി ലഭിച്ച ഈ പ്രേഷിത ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാകാം. ഈ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളും സ്വഭാവത്താലെ പ്രേഷിതയായ സഭയുടെ യഥാർത്ഥ മക്കളായിത്തീരും. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ 20:19-23 തിരുവചനങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 20:21. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച പ്രേഷിത വിളിക്കും ദൗത്യത്തിനും യോജിച്ച വിധം ജീവിച്ച് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ തീരുമാനം: മാമോദീസായും തൈലാഭിഷേകവും വഴി സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ എന്നെയും പങ്കുചേർത്തതിന് ഞാനെന്നും ദൈവത്തിന് നന്ദി പറയും. സഭയോടൊത്ത് ചിന്തിക്കാം. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഒരിക്കൽ കർത്താവ് പ്രസംഗിച്ചതും തന്നിൽ പൂർത്തിയാക്കിയതുമായ സുവിശേഷം ജെറുസലേം മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി ഈശോ നേടിയ രക്ഷ കാലത്തിൻ്റെ ഗതിയിൽ സകലരിലും ഫലമുളവാക്കണം.